ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. വഖഫ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. പ്രതിപക്ഷം കൊണ്ടുവന്ന ഭേദഗതികൾ സഭ തള്ളി. ആറാമത് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തായ്ലൻഡിലേക്ക് യാത്ര തിരിക്കും. മുണ്ടക്കൈ ചൂരൽമല മാതൃകാ ടൌൺഷിപ്പ് സമ്മതപത്രങ്ങളുടെ പരിശോധന നാളെ ആരംഭിക്കും. ആശാപ്രവർത്തകരുമായി സംസ്ഥാന ഗവൺമെന്റ് ഉച്ചകഴിഞ്ഞ് വീണ്ടും ചർച്ച നടത്തും. ഐഎസ്എൽ ഫുട്ബോൾ ആദ്യ സെമിയിൽ ബംഗളൂരു എഫ് സിക്ക് വിജയം. വാർത്തകൾ വിശദമായി. വഖഫ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. 288 അംഗങ്ങൾ ബില്ലിനെ പിന്തുണച്ചപ്പോൾ 232 പേർ എതിർത്ത് വോട്ട് ചെയ്തു. ബിൽ ചർച്ച 12 മണിക്കൂറിലേറെ നീണ്ടു. പുലർച്ചെ 2 മണിയോടെയാണ് ബിൽ പാസായത്. പ്രതിപക്ഷം കൊണ്ടുവന്ന ഭേദഗതികൾ സഭ തള്ളി. വഖഫ് സ്വത്ത് നടത്തിപ്പ് ഏകീകരിക്കാനും പൈതൃക പ്രദേശങ്ങൾ സംരക്ഷിക്കാനും സാമൂഹ്യക്ഷേമം ഉറപ്പുവരുത്താനും ലക്ഷ്യമിട്ടാണ് ഭേദഗതി ബിൽ കൊണ്ടുവന്നത്. വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിൽ സുതാര്യത ഉറപ്പുവരുത്താനും വഖഫ് ബോർഡുകളും പ്രാദേശിക ഭരണ സംവിധാനങ്ങളും തമ്മിൽ ഏകോപനം ഉറപ്പുവരുത്താനും ബില്ലിൽ വ്യവസ്ഥകളുണ്ട്. മുസ്ലിം സമുദായത്തിലെ വിവാഹമോചിതകൾക്കും വിധവകൾക്കും സാമൂഹ്യ സാമ്പത്തിക സുരക്ഷ ലഭ്യമാക്കാനും ബിൽ വിഭാവനം ചെയ്യുന്നു. ഡെസ്ക് റിപ്പോർട്ട്.
വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ മുസ്ലിങ്ങളല്ലാത്തവർ ഇടപെട്ടേക്കുമെന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് ബിൽ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. ഗവൺമെന്റ് ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന പ്രതിപക്ഷ ആരോപണം തള്ളിയ റിജിജു ന്യൂനപക്ഷങ്ങൾ ഏറ്റവും സുരക്ഷിതരായ രാജ്യം ഇന്ത്യയാണെന്നും ഉറപ്പിച്ചു പറഞ്ഞു. ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ആരോപിക്കുന്ന പ്രതിപക്ഷത്തിന് അതിന് ഒരു തെളിവ് പോലും കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. നിയമവിരുദ്ധമായിരുന്നു ബില്ലെങ്കിൽ കോടതികൾക്ക് അതിനെ തടയാമായിരുന്നുവെന്നും അദ്ദേഹം വിശദീകരിച്ചു. മതപരമായ ആചാരങ്ങളിൽ ഒരു ഇടപെടലും നടത്താത്ത ബില്ല് വഖഫ് ബോർഡിന്റെ സ്വത്ത് വിനിയോഗവുമായി മാത്രമാണ് ബന്ധപ്പെടുന്നതെന്ന് നേരത്തെ ബിൽ അവതരണ വേളയിൽ കിരൺ റിജിജു വ്യക്തമാക്കിയിരുന്നു.
മണിപ്പൂരിലെ രാഷ്ട്രപതി ഭരണം സംബന്ധിച്ച പ്രമേയം ലോക്സഭ അംഗീകരിച്ചു. ഡോക്ടർ ശശി തരൂർ ഉൾപ്പെടെ പ്രമുഖ പ്രതിപക്ഷ നേതാക്കൾ പങ്കെടുത്ത ചർച്ചയ്ക്ക് ശേഷമാണ് പ്രമേയം പാസാക്കിയത്. മണിപ്പൂരിൽ സാധാരണ നില തിരിച്ചുകൊണ്ടുവരാൻ ഗവൺമെന്റ് എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രമേയ ചർച്ചയ്ക്ക് മറുപടി നൽകിയ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. കഴിഞ്ഞ 4 മാസമായി മണിപ്പൂരിൽ കലാപ മരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് അമിത്ഷാ അറിയിച്ചു. ആറാമത് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ തായ്ലന്റ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. സന്ദർശനത്തിനിടെ തായ്ലന്റ് പ്രധാനമന്ത്രി പീടോങ് ടാൻ ഷെനവത്രയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
നാളെയാണ് ബാങ്കോക്കിൽ ബിംസ്റ്റെക് ഉച്ചകോടിക്ക് തുടക്കമാകുന്നത്. ബിംസ്റ്റെക് സമൃദ്ധവും ശക്തവും തുറന്നതും എന്നതാണ് 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയുടെ പ്രമേയം. തായ്ലന്റ് രാജാവ് രാമ പത്താമനും രാജ്ഞിയും ഉച്ചകോടിയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3ാമത്തെ തായ്ലന്റ് സന്ദർശനമാണിത്. ഇരു രാജ്യങ്ങളും ഒട്ടേറെ കരാറുകളിൽ ഒപ്പുവച്ചേക്കും. ഇന്ത്യയ്ക്കും തായ്ലന്റിനുമിടയിൽ ഊഷ്മള ഉഭയകക്ഷി ബന്ധത്തിന്റെ ചരിത്രമുണ്ട്. ബിംസ്റ്റെക് ഉച്ചകോടിക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ശ്രീലങ്കയിലേക്ക് പോകും. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസായകയുടെ ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദിയുടെ 4ാമത്തെ ശ്രീലങ്ക സന്ദർശനം.
ജനാധിപത്യം വിജയത്തിലെത്തുന്നത് വാദപ്രതിവാദത്തിലൂടെയല്ലെന്നും സൃഷ്ടിപരമായ സംവാദങ്ങളിലൂടെ ജനഹൃദയത്തിൽ എത്തുമ്പോഴാണെന്നും കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ആഘോഷത്തിന്റെ ദേശീയതല പരിപാടി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വൈവിധ്യങ്ങൾക്കിടയിലും രാജ്യത്തിന്റെ ഐക്യപ്രതീകമാണ് പാർലമെന്റെന്ന് ഡോക്ടർ മാണ്ഡവ്യ വ്യക്തമാക്കി. വ്യത്യസ്ത തൊഴിൽ മേഖലകളിൽ രാജ്യം ആദ്യം എന്ന മനോഭാവം വളർത്തിയെടുക്കണമെന്ന് ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത യുവജനങ്ങളെ ഓർമ്മിപ്പിച്ചു. ഇന്ത്യൻ നാവികസേന കപ്പൽ INS തർക്കഷ് പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നിന്ന് 2500 കിലോയിലേറെ മയക്കുമരുന്ന് പിടികൂടി. സംശയാസ്പദ സാഹചര്യത്തിൽ ചില കപ്പലുകൾ മേഖലയിലുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഒരു കപ്പലിൽ നിന്ന് മയക്കുമരുന്ന് ശേഖരം കണ്ടെടുത്തത്. 2386 കിലോ ഹാഷിഷും 121 കിലോ ഹെറോയിനും കപ്പലിലുണ്ടായിരുന്നു. മുണ്ടക്കൈ ചൂരൽമല അതിജീവിതർക്കായി കൽപ്പറ്റയിൽ ഒരുക്കുന്ന മാതൃകാ ടൌൺഷിപ്പിലേക്ക് നൽകിയ സമ്മതപത്രങ്ങളുടെ പരിശോധന നാളെ ആരംഭിക്കും. മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്കും വെള്ളരിമല വില്ലേജ് ഓഫീസിലേക്കും സമ്മതപത്രം നൽകിയവരുടെ വിവരങ്ങൾ കൈമാറിക്കഴിഞ്ഞു. വീടിന് അപേക്ഷ നൽകിയവർക്ക് മറ്റേതെങ്കിലും വ്യക്തിയുടെയോ സ്ഥാപനങ്ങളുടെയോ സഹകരണത്തോടെ വീടോ സ്ഥലമോ ലഭ്യമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. സമ്മതപത്രം ഇന്നുകൂടി സമർപ്പിക്കാം. ഇതുവരെ പട്ടികകളിൽ ഉൾപ്പെട്ട 402 ഗുണഭോക്താക്കളിൽ 378 പേർ സമ്മതപത്രം കൈമാറിയിട്ടുണ്ട്. ഇതിൽ 279 പേർ വീടിനായും 99 പേർ സാമ്പത്തിക സഹായത്തിനുമാണ് സമ്മതപത്രം നൽകിയത്. ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക 20 April പ്രസിദ്ധീകരിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആശാപ്രവർത്തകരുമായി സംസ്ഥാന ഗവൺമെന്റ് ഇന്ന് വീണ്ടും ചർച്ച നടത്തും. മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ വൈകിട്ട് 3 തിരുവനന്തപുരത്താണ് ചർച്ച. സി ഐ ടി യു, ഐ എൻ ടി യു സി തൊഴിലാളി സംഘടനാ പ്രതിനിധികളെയും ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. സമരം ആരംഭിച്ച ശേഷം ഇത് 3 തവണയാണ് ഗവൺമെന്റ് ആശാപ്രവർത്തകരുമായി ചർച്ച നടത്തുന്നത്. ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം 53 ദിവസത്തിലേക്കും അനിശ്ചിതകാല നിരാഹാര സമരം 15 ദിവസത്തിലേക്കും ഇന്ന് കടന്നു. വേനൽ ശക്തമാകുന്ന സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിലെ കുടിവെള്ള വിതരണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർദ്ദേശം നൽകി. ഉഷ്ണതരംഗ മൺസൂൺ മുന്നൊരുക്ക അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വേനൽക്കാലത്ത് ജലലഭ്യതയ്ക്കൊപ്പം കുടിവെള്ളം മാലിന്യമുക്തമാണെന്ന് ഉറപ്പുവരുത്തുകയും വേണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. ISL ഫുട്ബോൾ ആദ്യ സെമിയിൽ ബംഗളൂരു എഫ് സിക്ക് വിജയം. ബംഗളൂരുവിൽ എഫ് സി ഗോവയെ മറുപടിയില്ലാത്ത 2 ബംഗളൂരു തോൽപ്പിച്ചത്. ഇന്ന് 2 സെമിയിൽ ജംഷഡ്പൂർ എഫ് സി മോഹൻ ബഗാനെ നേരിടും. വൈകിട്ട് 7 ജംഷഡ്പൂരിലാണ് മത്സരം. കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൌൺസിൽ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സഹകരണത്തോടുകൂടി വൈകിട്ട് ലഹരിക്കെതിരെ 1000 ഗോൾ എന്ന പരിപാടി മാനഞ്ചറ സ്ക്വയറിൽ സംഘടിപ്പിക്കും. തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ പരാജയപ്പെടുത്തി. ബംഗളൂരുവിലെ മത്സരത്തിൽ 8 ഗുജറാത്തിന്റെ വിജയം. ഇന്ന് വൈകിട്ട് 7 കൊൽക്കത്തയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വഖഫ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയതിൽ മുനമ്പം ഭൂസമരസമിതി ആഹ്ലാദ പ്രകടനം നടത്തി. വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ സംസ്ഥാന വഖഫ് ബോർഡ് അവകാശമുന്നയിച്ച മുനമ്പം പ്രദേശത്തു നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരില്ലെന്നാണ് പ്രതീക്ഷയെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാല മലയാള വിഭാഗം മുൻ മേധാവിയും ഭാഷാശാസ്ത്രജ്ഞനുമായ ഡോക്ടർ TB വേണുഗോപാല പണിക്കരുടെ നിര്യാണത്തിൽ വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ അനുശോചിച്ചു. 2006 അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് വിരമിച്ചത്. അക്കാദമിക രംഗത്ത് ഗൌരവമേറിയ ഒട്ടേറെ ഗ്രന്ഥങ്ങളുടെ രചയിതാവുമാണ് TB വേണുഗോപാല പണിക്കർ. ഇന്നലെയായിരുന്നു 79-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. സംസ്കാരം രാവിലെ കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ നടത്തും. ഷില്ലോങ്ങിൽ സമാപിച്ച NCERT ദേശീയ വിദ്യാഭ്യാസ ഫിലിം ഫെസ്റ്റിവലിൽ കാലിക്കറ്റ് സർവകലാശാല എഡ്യൂക്കേഷണൽ മൾട്ടിമീഡിയ റിസർച്ച് സെന്റർ 3 അവാർഡുകൾ നേടി. ഡോക്യുമെന്ററി വിഭാഗത്തിൽ എൻ ശ്രീമിത്, സജീത് നടുത്തൊടി, എം ബാനിഷ്, PC സാജിദ് എന്നിവർക്കാണ് അവാർഡ്. സാമ്പത്തിക താൽപര്യങ്ങൾ മാത്രമല്ല യുവതലമുറയുടെ പ്രതികരണശേഷി കൂടി നശിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ലഹരി മാഫിയ പ്രവർത്തിക്കുന്നതെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സത്യൻ മുഖേരി പറഞ്ഞു. ലഹരി വ്യാപാരം എല്ലാ കാലത്തും ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് അത് നിയന്ത്രണാതീതമായി ശക്തിപ്പെട്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സംഘടിപ്പിക്കുന്ന ലഹരിക്കെതിരെ ജനകീയ കാവൽ എന്ന ക്യാമ്പയിൻ സംസ്ഥാനതല ചടങ്ങ് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സത്യൻ മുഖേരി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് 13 എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇന്ന് ലോക വന്യജീവി ദിനം. പ്രകൃതിയെന്ന വിസ്മയലോകവും വൈവിധ്യമാർന്ന സസ്യജീവി സമ്പത്തും സംരക്ഷിക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ദിനാചരണം. മനുഷ്യന്റെയും ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് വനവും വന്യജീവികളും അത്യന്താപേക്ഷിതമാണെന്ന ബോധം യുവതലമുറയിൽ വളർത്തെടുക്കുകയെന്നതാണ് ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഉപയോഗശൂന്യമായ മരുന്നുകളുടെ ശാസ്ത്രീയ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി ഗവൺമെന്റ് ആരംഭിച്ച എൻപ്രൌഡ് പൈലറ്റ് പദ്ധതിക്ക് ഉള്ളിയേരി പഞ്ചായത്തിൽ തുടക്കമായി. കോഴിക്കോട് കോർപ്പറേഷനിലും ഉള്ളിയേരി ഗ്രാമപഞ്ചായത്തിലുമാണ് പദ്ധതി സംസ്ഥാനതലത്തിൽ ആദ്യമായി നടപ്പാക്കുന്നത്. സമഗ്ര പൈലറ്റ് സ്റ്റഡിക്ക് ശേഷം കേരളത്തിൽ മുഴുവൻ പദ്ധതി വ്യാപിപ്പിക്കും. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി കോഴിക്കോട് മലാപ്പറമ്പിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതി പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിക്കുന്നതിനാൽ നാളെ അർദ്ധരാത്രി മുതൽ 2 പെരുവണ്ണാമൂഴി ജലശുദ്ധീകരണശാല പ്രവർത്തനം നിർത്തിവെക്കും. കോഴിക്കോട് കോർപ്പറേഷൻ, ബാലുശ്ശേരി, നന്മണ്ട എന്നിവിടങ്ങളിലും 14 പഞ്ചായത്തുകളിലും ഫറോക്ക് മുനിസിപ്പാലിറ്റിയിലും ജലവിതരണം പൂർണ്ണമായി തടസ്സപ്പെടും. പെരിന്തൽമണ്ണ തിരുമാന്ധാംകുന്ന് പൂരത്തിന് ഇന്ന് രാവിലെ പുറപ്പാട് എഴുന്നള്ളത്തോടെ തുടക്കമാകും. 11 ഉത്സവാഘോഷങ്ങൾ. പുലർച്ചെ 4 ക്ഷേത്രത്തിൽ ദർശനം ആരംഭിച്ചു. പാലക്കാട്ടെ പ്രസിദ്ധമായ നെന്മാറ വല്ലങ്ങിവേല ഇന്ന് ആഘോഷിക്കും. ഇരു ദേശങ്ങളിലും പുലർച്ചെ തന്നെ ആഘോഷ ചടങ്ങുകൾ തുടങ്ങി. 11 ദേശങ്ങളിൽ നിന്ന് കോലവുമായി എഴുന്നള്ളത്ത് ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വഖഫ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. പ്രതിപക്ഷം കൊണ്ടുവന്ന ഭേദഗതികൾ സഭ തള്ളി. 6 ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തായ്ലൻഡിലേക്ക് യാത്ര തിരിക്കും. മുണ്ടകൈ ചൂരൽമല മാതൃകാ ടൌൺഷിപ്പ് സമ്മതപത്രങ്ങളുടെ പരിശോധന നാളെ ആരംഭിക്കും. ആശാപ്രവർത്തകരുമായി സംസ്ഥാന ഗവൺമെന്റ് ഉച്ചകഴിഞ്ഞ് വീണ്ടും ചർച്ച നടത്തും. ISL ഫുട്ബോൾ ആദ്യ സെമിയിൽ ബംഗളൂരു FC വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.